ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി കഴിഞ്ഞ 10 വർഷത്തിനിടെ 30 ഇരട്ടി വർദ്ധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ പൗരന്മാർക്കും ആയുഷ്മാൻ ഭാരതിലൂടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്ന സുപ്രധാന പദ്ധതിക്ക് പ്രധാനമന്ത്രി നാളെ തുടക്കം കുറിക്കും. കേന്ദ്ര സർക്കാരിന്റെ റോസ്ഗാർ മേളയിലൂടെ രാജ്യത്തെ 51,000 യുവജനങ്ങൾക്ക് നാളെ നിയമന ഉത്തരവുകൾ കൈമാറും. തിരുവനന്തപുരത്തും കൊച്ചിയിലും നടക്കുന്ന മേളകളിൽ കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കും. സംസ്ഥാനത്തെ 3 മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടന്നു. വയനാട്, പാലക്കാട്, ചേലക്കര മണ്ഡലങ്ങളിൽ പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. യമുനാ നദിയിലെ ജലത്തിൽ ഉയർന്ന തോതിൽ അമോണിയ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ഡൽഹിയുടെ വിവിധ മേഖലകളിൽ ജലദൌർലഭ്യം രൂക്ഷമായി തുടരുന്നു. ഗാസയിൽ ഹ്രസ്വകാല വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന നിർദ്ദേശം തള്ളി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 30 ഇരട്ടി വർദ്ധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. C-295 വിഭാഗത്തിൽപ്പെട്ട സൈനിക വിമാന നിർമ്മാണത്തിനുള്ള ടാറ്റ എയർക്രാഫ്റ്റ് കോംപ്ലക്സ് സ്പാനിഷ് പ്രധാനമന്ത്രി പെദ്രോ സാഞ്ചസിനൊപ്പം ഗുജറാത്തിലെ വഡോദരയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. സൈനിക വിമാന നിർമ്മാണത്തിനുള്ള ആദ്യ സ്വകാര്യ ഫൈനൽ അസംബ്ലി ലൈൻ കേന്ദ്രമാണിത്. പ്രതിരോധ നിർമ്മാണ രംഗത്തെ ഇന്ത്യയുടെ ശേഷി വർദ്ധിപ്പിക്കുകയാണെന്നും 100-ലേറെ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നതായും ശ്രീ മോദി പറഞ്ഞു. യാത്രാ വിമാന നിർമ്മാണ രംഗത്തും രാജ്യത്തിന്റെ MSME മേഖലയ്ക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
ഡിഫൻസ് മാനുഫാക്ചറിംഗ് പ്രൈവറ്റ് സെക്ടർ കി ഭാഗീദാരി കോ വിസ്താർ ദിയ പബ്ലിക് സെക്ടർ കോ എഫിഷ്യന്റ് ബനായ ഐഡെക്സ് യാനി ഇനോവേഷൻ ഫോർ ഡിഫൻസ് എക്സലൻസ് ജേസി സ്കീമോ നെ സ്റ്റാർട്ടപ്സ് കോ ഗതി ദി ബീത്തെ 5-6 സാലോ മേ ഹി ഭാരത് മേ കരീബ് 1,000 നയ ഡിഫൻസ് സ്റ്റാർട്ടപ് ബനേ ഹൈ.
പ്രതിരോധ നിർമ്മാണ രംഗത്ത് സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. എയർബസ് ടാറ്റ പങ്കാളിത്തം ഇന്ത്യൻ വ്യോമയാന മേഖലയുടെ പുരോഗതിയിൽ വലിയ സംഭാവനകൾ നൽകുമെന്ന് സ്പാനിഷ് പ്രധാനമന്ത്രി പെദ്രോ സാഞ്ചസ് ചടങ്ങിൽ വ്യക്തമാക്കി. വഡോദരയിലെ ലക്ഷ്മി വിലാസ് പാലസിൽ നടന്ന പ്രതിനിധിതല ചർച്ചകളിലും ഇരു നേതാക്കളും പങ്കെടുത്തു. രാജ്യത്തെ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ പൌരന്മാർക്കും ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിലൂടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്ന സുപ്രധാന പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. ആയുഷ്മാൻ ഭാരതിലൂടെയുള്ള ആരോഗ്യ പരിരക്ഷ വരുമാനം പരിഗണിക്കാതെ എല്ലാ മുതിർന്ന പൌരന്മാരിലേക്കും വ്യാപിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ആരോഗ്യ മേഖലയിലെ 12,850 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് ധന്വന്തിരി ജയന്തി ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങിൽ ശ്രീ മോദി നാളെ തുടക്കം കുറിക്കുന്നത്. കേന്ദ്ര സർക്കാർ ജോലികളിൽ നിയമിതരാകുന്ന 51,000 യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ നിയമന പത്രം കൈമാറും. രാജ്യത്തെ 40 കേന്ദ്രങ്ങളിലാണ് റോസ്ഗാർ മേള സംഘടിപ്പിക്കുന്നത്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനൊപ്പം രാഷ്ട്രനിർമ്മാണത്തിന്റെ ഭാഗമാകാൻ യുവാക്കൾക്ക് അവസരങ്ങൾ നൽകുകയാണ് മേളയുടെ ലക്ഷ്യം. പുതുതായി നിയമിതരായ ഉദ്യോഗാർത്ഥികൾക്ക് IGOT കർമ്മയോഗി പോർട്ടൽ വഴി അടിസ്ഥാന പരിശീലനം നൽകും. തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ രാവിലെ 9 മണിക്ക് നടക്കുന്ന റോസ്ഗാർ മേളയിൽ കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ പങ്കെടുക്കും. കൊച്ചിയിൽ നടക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നാളെ നിയമന പത്രം കൈമാറും. NCC, നെഹ്റു യുവകേന്ദ്ര, NSS, ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്നിവയിൽ അംഗങ്ങളായ 237,000 സന്നദ്ധ പ്രവർത്തകർക്ക് യുവ ആപ്ദാമിത്ര പദ്ധതിയിലൂടെ പരിശീലനം നൽകാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ന്യൂഡൽഹിയിൽ നടന്ന 20th രൂപീകരണ ദിനാഘോഷ ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി പരിശീലന പരിപാടിക്ക് തുടക്കം കുറിച്ചു. ദുരന്ത നിവാരണത്തിനായി യുവജനങ്ങളെ പ്രാപ്തരാക്കാനാണ് പരിശീലനം. പദ്ധതിയിലൂടെ കുറഞ്ഞത് 50% വനിതകൾക്കെങ്കിലും പരിശീലനം ഉറപ്പുവരുത്തും. ഈ വർഷം ജൂലൈയിലാണ് യുവ ആപ്ദാമിത്ര പദ്ധതിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അംഗീകാരം നൽകിയത്. രാജ്യത്തെ ഏറ്റവും ദുരന്തബാധിതമായ 315 ജില്ലകളിലാണ് പദ്ധതി നടപ്പാക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹന വ്യൂഹം തിരുവനന്തപുരം വാമനപുരത്തു വച്ച് അപകടത്തിൽപ്പെട്ടു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകും വഴി അകമ്പടി വാഹനങ്ങൾ ഉൾപ്പെടെ 5 വാഹനങ്ങളാണ് കൂട്ടിയിടിച്ചത്. സ്കൂട്ടർ യാത്രക്കാരിയെ രക്ഷിക്കുന്നതിനായി വാഹനം പെട്ടെന്ന് നിർത്തിയതാണ് അപകട കാരണം. ഇതേ തുടർന്ന് 15 മിനിറ്റോളം റോഡിൽ ഗതാഗത കുരുക്ക് ഉണ്ടായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
കേരളത്തിലെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലും നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനായി സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. മണ്ഡലങ്ങളിൽ മുന്നണികൾ പ്രചാരണം സജീവമായി തുടരുകയാണ്. ഈ മാസം 30 പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. അടുത്ത മാസം 13 വോട്ടെടുപ്പ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി അരുൺ വിൻസെന്റ്.
പ്രവർത്തകരെ ആവേശം നിറച്ച് പ്രിയങ്കഗാന്ധിയുടെ റോഡ് ഷോ ഇന്ന് വയനാട്ടിൽ സമാപിച്ചു. രാവിലെ നീലഗിരിയിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയ പ്രിയങ്ക നീലഗിരി കോളേജിലെ കുട്ടികളെ കണ്ടു. തുടർന്നാണ് ആദ്യ കോർണർ യോഗമായ മീനങ്ങാടിയിലെത്തി സംസാരിച്ചത്. തുടർന്ന് WMO കോളേജിലെ കുട്ടികളെ കണ്ട ശേഷമാണ് പരമരത്തെ കോർണർ യോഗത്തിൽ പങ്കെടുക്കാനായി പ്രിയങ്ക പോയതും. നാളെ നിലമ്പൂർ, വണ്ടൂർ, ഏറനാട് നിയമസഭാ മണ്ഡലങ്ങളാണ് പര്യടനം നടത്തുക. LDF സ്ഥാനാർത്ഥി സത്യൻ മുഖേരി ഇന്ന് നിലമ്പൂർ, ഏറനാട് മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്തി. നാളെ മാനന്തവാടി നിയോജക മണ്ഡലത്തിലും പര്യടനം നടത്തും. NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് ഇന്ന് മാനന്തവാടി നിയോജക മണ്ഡലത്തിലാണ് പര്യടനം നടത്തിയത്. വിവിധ കോളേജുകൾ സന്ദർശനം നടത്തിയ നവ്യ ഹരിദാസ് മാനന്തവാടി രൂപതാവിഷ് മാർ ജോസ് പുരനോടുമായി കൂടിക്കാഴ്ചയും നടത്തി.
മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കാനിരിക്കെ മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയും ഉപമുഖ്യമന്ത്രി അജിത് പവാറും ഉൾപ്പെടെ വിവിധ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. NCP ശരത് പവാർ വിഭാഗം നേതാവ് യുഗേന്ദ്ര പവാർ, കോൺഗ്രസ് നേതാക്കളായ വിജയ് വടേത്തിവ തുടങ്ങിയവരും ഇന്ന് പത്രിക നൽകി. മഹാരാഷ്ട്രയിലെ 288 മണ്ഡലങ്ങളിലേക്ക് അടുത്ത മാസം 20 വോട്ടെടുപ്പ്. 23 വോട്ടെണ്ണൽ. ഗുജറാത്തിലെ അമ്രേലിയിൽ 4,800 കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. ഭുജ്നാലിയ റെയിൽപാതയുടെ ഗേജുമാറ്റം, വിവിധ ദേശീയ പാതകൾ നാലുവരിയാക്കൽ എന്നിവ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പദ്ധതികളിൽ ഉൾപ്പെടുന്നു. ഡൽഹിയുടെ വിവിധ മേഖലകളിൽ ജലദൌർലഭ്യം രൂക്ഷമായി തുടരുന്നു. യമുനാ നദിയിലെ ജലത്തിൽ ഉയർന്ന തോതിൽ അമോണിയ സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യത്തിൽ 2 ജലശുദ്ധീകരണ പ്ലാന്റുകളുടെ പ്രവർത്തനം 30% വരെ കുറച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച വരെ ജലവിതരണം പല ഭാഗങ്ങളിലും തടസ്സപ്പെടുമെന്നാണ് മുന്നറിയിപ്പ്. വിഷയത്തിൽ ഹരിയാന സർക്കാരിനെതിരെ ആം ആദ്മി പാർട്ടിയും ഡൽഹി സർക്കാരിനെതിരെ BJPയും ആരോപണവുമായി രംഗത്തുണ്ട്. വായു മലിനീകരണത്തിനൊപ്പം ജലദൌർലഭ്യവും രൂക്ഷമായത് ഡൽഹിയിലെ ജനങ്ങളെ പ്രതിസന്ധിയിലാക്കി. സംസ്ഥാനത്ത് ദീപാവലി ആഘോഷങ്ങളിൽ നിശബ്ദ മേഖലകളായ ആശുപത്രികൾ, കോടതികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ തുടങ്ങിയവയുടെ 100 മീറ്റർ ചുറ്റളവിനുള്ളിൽ ശബ്ദമുണ്ടാക്കുന്ന പടക്കങ്ങൾ പൊട്ടിക്കാൻ പാടില്ലെന്ന് സർക്കാർ ഉത്തരവ്. ഹരിത പടക്കങ്ങൾ മാത്രമേ സംസ്ഥാനത്ത് വിൽക്കാനും ഉപയോഗിക്കാനും പാടുള്ളൂ എന്നും സർക്കാർ നിർദ്ദേശിച്ചു. ദീപാവലി ആഘോഷങ്ങളിൽ പടക്കം പൊട്ടിക്കുന്നത് രാത്രി 8 മുതൽ 10 വരെയാക്കി നിയന്ത്രിച്ച് സംസ്ഥാന സർക്കാർ മുൻപ് തന്നെ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. വൈദ്യുതി മേഖലയിൽ പ്രകൃതി സൌഹൃദ സുസ്ഥിര വികസനമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇടുക്കി ജില്ലയിലെ തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. പൊതുമേഖലയിൽ സംസ്ഥാനത്തെ 43rd ജലവൈദ്യുത പദ്ധതിയാണ് തൊട്ടിയാർ. ഗാസയിൽ 2 ഹ്രസ്വകാല വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് LCCയുടെ നിർദ്ദേശം തള്ളി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. കെയ്റോയിൽ അൾജീരിയൻ പ്രസിഡന്റിനൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് തടവുകാരെ പരസ്പരം കൈമാറുന്നതിന് വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന നിർദ്ദേശം ഈജിപ്ഷ്യൻ പ്രസിഡന്റ് മുന്നോട്ട് വച്ചത്. അമേരിക്ക, ഈജിപ്ത്, ഖത്തർ എന്നീ രാഷ്ട്രങ്ങളുടെ നേതൃത്വത്തിൽ നടന്നുവന്ന സമവായ ശ്രമങ്ങൾ നെതന്യാഹുവിന്റെ നിലപാട് വ്യക്തമായതോടെ സ്തംഭിച്ചിരിക്കുകയാണ്. ഇസ്രയേൽ സൈന്യം ഗാസയിൽ ആക്രമണം തുടരുകയാണ്. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി കഴിഞ്ഞ 10 30 ഇരട്ടി വർദ്ധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ 70 മുകളിൽ പ്രായമുള്ള എല്ലാ പൌരന്മാർക്കും ആയുഷ്മാൻ ഭാരതിലൂടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്ന സുപ്രധാന പദ്ധതിക്ക് പ്രധാനമന്ത്രി നാളെ തുടക്കം കുറിക്കും. കേന്ദ്ര സർക്കാരിന്റെ റോസ്ഗാർ മേളയിലൂടെ രാജ്യത്തെ 51,000 യുവജനങ്ങൾക്ക് നാളെ നിയമന ഉത്തരവുകൾ കൈമാറും. തിരുവനന്തപുരത്തും കൊച്ചിയിലും നടക്കുന്ന മേളകളിൽ കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കും. സംസ്ഥാനത്തെ 3 മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടന്നു. വയനാട്, പാലക്കാട്, ചേലക്കര മണ്ഡലങ്ങളിൽ പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. യമുനാ നദിയിലെ ജലത്തിൽ ഉയർന്ന തോതിൽ അമോണിയ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ഡൽഹിയുടെ വിവിധ മേഖലകളിൽ ജലദൌർലഭ്യം രൂക്ഷമായി തുടരുന്നു. ഗാസയിൽ ഹ്രസ്വകാല വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന നിർദ്ദേശം തള്ളി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.